The editorial.
January 25 വ്യാഴം 1199 മകരം 11 ദീപിക എഡിറ്റോറിയൽ. ആത്മഹത്യയിലല്ല സർക്കാരിൽ അഭയം തേടാമെന്ന ആത്മവിശ്വാസമുണ്ടാക്കണം. ജീവിതം വഴിമുട്ടുമ്പോഴോ തോൽവി ഉണ്ടാകുമ്പോഴോ ആത്മഹത്യയല്ല പോംവഴിയെന്ന് മാന്യ വായനക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരിനോട് പറയട്ടെ, ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേർ സംസ്ഥാനത്തുണ്ട്. ഇനിയും അവരെ കണ്ടില്ലെന്ന് നടിക്കരുത്, അവരെ ആശയറ്റവരാക്കരുത്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ വളയത്ത് ജോസഫിന്റെ അപേക്ഷയും മുന്നറിയിപ്പുമടങ്ങിയ കത്ത് 2.5 മാസമായി പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ജില്ലാ കളക്ടർ വരെ അധികാരം കൈയാളുന്നവരുടെ എല്ലാം മുന്നിലുണ്ട്. കണ്ണീർ പൊഴിച്ച് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആ കത്തിന് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടുമെന്ന് അദ്ദേഹം ആശിച്ചിരുന്നു. ഇക്കാലയളവിലാണ് കോടിക്കണക്കിന് രൂപ പൊടിച്ച് മന്ത്രിസഭയൊന്നാകെ നവകേരള സൃഷ്ടിക്കായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. എന്നാൽ ഈ നവകേരളത്തിലും തനിക്ക് യാതൊരു സ്ഥാനവുമില്ലെന്നും താൻ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾക്കല്ല മുൻഗണന എന്നുമുള്ള തിരിച്ചറിവിലാകണം വളയത്ത് ജോസഫ് ജീവൻ ഒടുക്കിയത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതല്ല ജോസഫിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ കടുത്ത അവഹേളനമായി എന്നുകൂടി പറയട്ടെ. മൂത്ത മകൾ കിടപ്പ് രോഗിയാണ്, സഹായത്തിന് ആരുമില്ല. വടിയുടെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വികലാംഗ പെൻഷൻ കൊണ്ടാണ്. പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി. പലരോടും കടം വാങ്ങിയാണ് ജീവിക്കുന്നത്. കടം വാങ്ങി മടുത്തു. അതുകൊണ്ട് 15 ദിവസത്തിനകം എന്റെയും മകളുടെയും മുടങ്ങിയ പെൻഷൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചു വരുത്തി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച വിവരം പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. ഇതാണ് November 9 അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ പരാതി. ഈ മനുഷ്യന്റെ വേദന കാണാൻ ആരുമില്ലാതെ പോയതിന്റെ ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്ക് മാത്രമല്ല അവരെ തിരുത്താൻ കടമയുള്ള പ്രതിപക്ഷത്തിനുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദമനുസരിച്ച് അദ്ദേഹത്തിന് BPL വിഭാഗത്തിൽ അരിയും മറ്റ് റേഷൻ സാധനങ്ങളും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 99 തൊഴിൽ ലഭ്യമായിട്ടുണ്ട്. ശരിയാണ്, മാസം 8 കിലോ അരിയടക്കമുള്ള റേഷൻ സാധനങ്ങൾ ജോസഫിന് കിട്ടുന്നുണ്ട്. എന്നാൽ അത് വാങ്ങി വീട്ടിലേക്ക് എത്തിക്കാൻ അദ്ദേഹം 150 രൂപയിലധികം ഓട്ടോ കൂലി നൽകണം. 311 രൂപ പ്രകാരം 99 തൊഴിലിന് 30,789 രൂപ കിട്ടും. ഇതും ക്ഷേമ പെൻഷനുമാണ് ജോസഫിന്റെ ആകെ ജീവിതമാർഗം. മരുന്നും വസ്ത്രവും മറ്റ് നിത്യനിദാന ചെലവുകളും ഇതുകൊണ്ട് വേണം നടത്താൻ. അതിന് മുടക്കമുണ്ടാകുമ്പോൾ കടം വാങ്ങിയാണ് കഴിയുന്നതെന്നും കടം വാങ്ങി മടുത്തെന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈയൊരവസ്ഥ മനസ്സിലാക്കാതെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ന്യായീകരണം എന്ന് വ്യക്തം. സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവർ എങ്ങനെയാണ് ജീവിതം തള്ളി നീക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ജോസഫിന്റെ അവസ്ഥ. ക്ഷേമ പെൻഷൻ കിട്ടാതായപ്പോൾ പിച്ചതെണ്ടി ഇടുക്കിയിലെ മറിയക്കുട്ടി ഉയർത്തിയ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ലെന്നോർക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ഭരണാധികാരികൾക്ക് സാധാരണക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ജോസഫിന്റെയും മറിയക്കുട്ടിയുടെയും അവസ്ഥ തെളിയിക്കുന്നത്. ഇത്തരത്തിൽ അതിജീവനത്തിനായി കേഴുന്നവരെ സഹായിച്ചില്ലെങ്കിലും പരിഹസിക്കരുതെന്നെങ്കിലും ഈ ഭരണകർത്താക്കൾക്ക് ആരാണ് പറഞ്ഞുകൊടുക്കുക? കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ഭരണാധികാരികളുടെ ജീവിതരീതി പൊതുസമൂഹം കാണുന്നുണ്ട്. ഏതാനും ചിലർ ഒഴിച്ചാൽ ഇവരൊക്കെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പൊതുപ്രവർത്തനം മാതൃകാപരമാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. സർക്കാരിന്റെ മുൻഗണനയിൽ ക്ഷേമ പെൻഷൻ ഒന്നാമത് തന്നെ ഉണ്ടാകണം. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരെ ചേർത്തുപിടിക്കാതെ ഒരു തരത്തിലുള്ള നവകേരളവും പടുത്തുയർത്താനാവില്ല. പട്ടിണി പാവങ്ങളോടുള്ള സ്നേഹവും കരുതലും വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും ഉണ്ടാകണം. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് അവരെ തഴയരുത്. സാമ്പത്തിക പ്രയാസങ്ങളടക്കമുള്ള പ്രതിസന്ധികളിൽ ആത്മഹത്യയിലല്ല സർക്കാരിൽ അഭയം തേടാമെന്ന ആത്മവിശ്വാസം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയണം. അസംഘടിതരും വിലപേശൽ ശക്തിയില്ലാത്തവരുമായവരെ എങ്ങനെയും അവഗണിക്കാമെന്ന മനോഭാവം ഒരു ജനാധിപത്യ സർക്കാരിനും ഭൂഷണമല്ല. പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ അധിക്ഷേപിക്കാതെ സഹാനുഭൂതിയോടെ സഹായിക്കാനാണ് ജനപ്രതിനിധികളും സർക്കാർ ജീവനക്കാരും പരിശീലിക്കേണ്ടത്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് അവരെ കരുക്കളാക്കുകയും അരുത്.
The editorial.